നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക.
ഡാനിയൽ എൽദോ ജോയ്, ഓസ്ട്രേലിയൻ മലയാളിയായ ഡാനിയലിന്റെ പേര് കേരള ചരിത്രത്താളുകളിൽ ചേർക്കപ്പെട്ടു കഴിഞ്ഞു. എന്തിനാണെന്നറിയാമോ? ലിംഗനീതിയും സമത്വവും ഉയർത്തിപ്പിടിച്ച് കേരള കലാമണ്ഡലത്തിൽ കഴിഞ്ഞ വർഷം എല്ലാ കോഴ്സുകളിലും ആൺ പെൺ വ്യത്യാസമില്ലാതെ പ്രവേശനം അനുവദിച്ച് ഉത്തരവിറക്കിയിരുന്നു. വർഷങ്ങളുടെ പാരമ്പര്യം മാറ്റി നിർത്തിക്കൊണ്ട് ചരിത്രത്തിലാദ്യമായി കേരള കലാമണ്ഡലം ഒരാൺകുട്ടിക്ക് ഭരതനാട്യ പഠനത്തിന് പ്രവേശനം നൽകിയിരിക്കുകയാണ്. ആ മിടുക്കനാണ് 11 വയസ്സ് മാത്രം പ്രായമുള്ള പെർത്തിൽ നിന്നുള്ള ഡാനിയൽ. ഡാനിയലിന്റെ വിശേഷങ്ങളാണ് ഈ പോഡ്കാസ്റ്റിലൂടെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. പോഡ്കാസ്റ്റുമായി ഞാൻ നവ്യ വിശ്വനാഥ്. എനിക്കൊപ്പം ഡാനിയൽ എൽദോ, അച്ഛൻ എൽദോ ജോയ്, കലാമണ്ഡലത്തിലെ നൃത്താധ്യാപകനായ ഡോക്ടർ RLV രാമകൃഷ്ണനും. പ്രിയ ശ്രോതാക്കളെ, വിവിധ നേട്ടങ്ങൾ കൈവരിക്കുന്ന ഓസ്ട്രേലിയൻ മലയാളികളെക്കുറിച്ചും മറ്റു വാർത്തകളും വിശേഷങ്ങളുമെല്ലാം അറിയാൻ SBS മലയാളം പോഡ്കാസ്റ്റുകൾ പിന്തുടരുക.
Shadows on my path, yeah, I'm sitting in the shadows, thoughts like a heavy weight, life in a cycle always rushing but feeling late, dreams got a price but I can't find the change, I'm stuck in a maze where the walls rearrange, broken mirror show reflections on my path.
കലാമണ്ഡലം, ഭരതനാട്യം, ശാസ്ത്രീയ നൃത്തം എന്നൊക്കെ ആമുഖം തന്നിട്ട് ഇതെന്താണ്, പാട്ട് മാറിയതാണോ എന്ന് വിചാരിച്ചോ? എന്നാൽ പാട്ടൊന്നും മാറിയതല്ല. ഡാനിയൽ എൽദോ ഒരു ബഹുമുഖ പ്രതിഭയാണ്. എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് ഡാനിയലിനോട് തന്നെ വിശേഷങ്ങൾ ചോദിക്കാം. സ്വാഗതം ഡാനിയൽ SBS മലയാളത്തിലേക്ക്. അപ്പോ ആദ്യം തന്നെ ആശംസകൾ. കേരളത്തിലെ പ്രഗത്ഭ നൃത്ത വിദ്യാലയമായ കലാമണ്ഡലത്തിൽ പ്രവേശനം നേടിയ ആദ്യ ആൺകുട്ടി എന്ന നേട്ടം കൈവരിച്ചതിന്. ആദ്യമായിട്ട് പ്രവേശനം കിട്ടിയ കുട്ടി മാത്രമല്ല അല്ലേ, ഏറ്റവും പ്രായം കുറഞ്ഞ വിദ്യാർത്ഥി എന്ന പേരുകൂടി നേടിയിരിക്കുകയാണ് ഡാനിയൽ. എന്ത് തോന്നുന്നു ഡാനിയൽ?
ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് പഠിക്കാനൊക്കെ പറ്റൂലോ.
എൽദോ, മകന്റെ ഈ നേട്ടത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
ഞങ്ങൾ എക്സൈറ്റഡ് ആണ്, ബിക്കോസ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ആദ്യം നന്ദി പറയേണ്ട കേരള കലാമണ്ഡലത്തോടാണ്. പിന്നെ രണ്ടാമത് സ്പെഷ്യൽ താങ്ക്സ് ടു ഡോക്ടർ RLV രാമകൃഷ്ണൻ ആൻഡ് ഡോക്ടർ രാജേഷ് കുമാർ, കലാമണ്ഡലത്തിന്റെ ചാൻസലർ ഒക്കെ ആയിരുന്ന എല്ലാവരോടും എന്നെ നന്ദിയുണ്ട്. പിന്നെ എന്താ പറയുക, അവൻ നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഇങ്ങനെയൊക്കെയാണ് പറയാനുള്ളത്.
അപ്പൊ ഓസ്ട്രേലിയയിലായിട്ട് ശാസ്ത്രീയ നൃത്തത്തിനോടുള്ള താല്പര്യം വന്നത് എങ്ങനെയാണ് മോന്? എപ്പോഴാണ് ഡാനിയൽ ഈ താല്പര്യം കണ്ടു തുടങ്ങിയത്?
പുള്ളി ഒരു 3 വയസ്സൊക്കെ ഉള്ളപ്പോ തൊട്ടേ ചെറിയ ചുവടുകളൊക്കെ വെച്ച്, നമ്മള് സാധാരണ വീട്ടിലുള്ള കുട്ടികളൊക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെ ചുവടൊക്കെ വെച്ച് തുടങ്ങിയത്. പിന്നെ ഒരു എന്താ പറയുക, നമ്മള് ഓസ്ട്രേലിയയിലേക്ക് ഷോകളൊക്കെ അറേഞ്ച് ചെയ്യാറുണ്ട്. അപ്പൊ അതിലൊക്കെ വരുമ്പോ ചെറുതായിട്ട് ഗ്രൂപ്പ് ഡാൻസിലൊക്കെ പുള്ളി ചെറിയ റോളൊക്കെ വഹിക്കാറുണ്ട്. അപ്പൊ അതിനുശേഷമാണ് ഒരു 6 വയസ്സൊക്കെ ആയപ്പോഴത്തേനും നമ്മുടെ കോവിഡ് വന്നു പെട്ടല്ലോ. കോവിഡ് വന്നു പെട്ടപ്പോഴത്തേനും നമ്മള് ഇവിടെ ഒരു നമ്മുടെ അവിടെ തന്നെ ഉള്ള ഒരു അസോസിയേഷന്റെ ഒരു ഒരു ഡാൻസ് പ്രോഗ്രാമും ഇതെല്ലാം കൂടെ അവിടെ വന്നു. അതിനകത്ത് പുള്ളി ഒരു ചെറിയ ബീറ്റ് കളിച്ചു. അത് കണ്ടിട്ട് എല്ലാവരും പറഞ്ഞു അവിടെ നല്ല നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അപ്പൊ അവനെ പഠിപ്പിക്കണം എന്നൊക്കെ അവിടെ തന്നെയുള്ള 2 ടീച്ചർമാരും ഒക്കെ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ വീണ്ടും ഒരു ഇൻഡിവിജ്വൽ ക്ലാസ് എന്ന നിലയ്ക്ക്. അപ്പൊ അന്ന് കോവിഡ് വന്നിങ്ങനെ വളരെ വഷളായി നിൽക്കുന്ന സമയമായിരുന്നു. ഇന്നിപ്പോ നമ്മള് നാട്ടില് നോക്കിയപ്പോ ഓൺലൈനിൽ ഇങ്ങനെ ഭരതനാട്യം പഠിപ്പിക്കാനായിട്ട് ട്രിവാൻഡ്രത്തുള്ള ഒരു അർജുന എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞു അവര് ചെയ്യിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവര് അവരുടെ അടുത്ത് പോയി ചെയ്തു. അപ്പൊ ഒരു പിന്നീട് ഒരു എന്താ പറയുക, യുവജന ഉത്സവം പോലെ, നമ്മുടെ നാട്ടിലേക്കുള്ള യുവജന ഉത്സവം പോലെ ഒരു പ്രോഗ്രാം ഇപ്പുറത്തില് ഉണ്ടായി. അതിനകത്ത് പുള്ളി ഈ പറഞ്ഞ ഭരതനാട്യം കളിച്ചു, അതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അങ്ങനെയാണ് ഇതിലേക്ക് കൂടുതൽ അടുത്ത്.
അപ്പൊ ഓസ്ട്രേലിയയിൽ ഇതുപോലെയുള്ള പഠിക്കേണ്ട സാഹചര്യങ്ങൾ വേണ്ടത്ര സൗകര്യങ്ങൾ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ?
ഉണ്ട് 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 ഉണ്ട്. പക്ഷെ അത് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വലി ക്ലാസ്സുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ഓൺലൈനിലേക്ക് പോയതും. ഇപ്പൊ ഗ്രൂപ്പ് ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർക്കും അങ്ങനെ കൊടുക്കാൻ പറ്റൂലല്ലോ. അത് അവരുടെ കുഴപ്പമല്ല, ആ സിറ്റുവേഷൻ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയല്ലേ, ഓസ്ട്രേലിയയിൽ ഇപ്പൊ എല്ലാവർക്കും ഇൻഡിവിജ്വൽ ക്ലാസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇവനോട് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് കളിക്കുന്നു തോന്നിയപ്പോഴാണ് ഇൻഡിവിജ്വൽ ക്ലാസ്സിനെ അന്വേഷിച്ചു പോയത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഓൺലൈനിലേക്ക് പോയതും കഴിഞ്ഞ നവംബറിൽ നമ്മൾ അവന്റെ നാട്ടിൽ കൊണ്ടു നടത്തി, ഈ അർജുന എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ കൊണ്ട് നടത്തിയിട്ട് ഒരു 4 മാസം അവിടെ അവർക്ക് പഠിപ്പിച്ചിട്ടാണ് പുള്ളിയുടെ അരങ്ങേറ്റം ഗുരുവായൂരമ്പലത്തിൽ വെച്ചായിരുന്നു അതിന്റെ അരങ്ങേറ്റം. അപ്പൊ അരങ്ങേറ്റം ഒക്കെ കഴിഞ്ഞു.
അപ്പൊ ഈ കലാമണ്ഡലത്തിലേക്കുള്ള വഴി തുറന്നത് എങ്ങനെയാണ്?
അത് തികച്ചതിന് നന്ദി പറയേണ്ട ഡോക്ടർ ആറുള്ളി രാമകൃഷ്ണനോട് മാത്രമാണ്. കാരണം പുള്ളി ഒരു ഓസ്ട്രേലിയൻ പ്രോഗ്രാം പുറത്തിൽ വന്നിരുന്നു, അന്ന് ആ കൂടെ ചെറുതായിട്ട് അന്ന് പുള്ളീനെ പുള്ളിക്ക് ഇവനെ അറിഞ്ഞുകൂടെ ഞങ്ങള് പുള്ളിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോ ചെയ്യിച്ചു നോക്കാം നമുക്ക് വേണമെങ്കിൽ കളിപ്പിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി കളിപ്പിച്ചു നോക്കി, അപ്പൊ ഒരു ചെറിയ ബിറ്റ് പുള്ളിയുടെ കൂടെ പെർഫോം ചെയ്തായിരുന്നു. അപ്പൊ അങ്ങനെയാണ് പുള്ളി പറഞ്ഞു അന്ന് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പുതുതായിട്ട് ഒരു ഡിസൈൻ ചെയ്യുന്നുണ്ട്, ഒരു പ്രോഗ്രാം ഒരു ഒരു ക്ലാസ് ഡിസൈൻ ചെയ്യുന്നുണ്ട് കലാമണ്ഡലം. അപ്പൊ അവിടുത്തെ ചാൻസലറുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഇമെയിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നു. അവര് അങ്ങനെ നമ്മളിവിടെ ബന്ധപ്പെട്ടു. ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോ അവര് നോക്കട്ടെ സ്പെഷ്യൽ അഡ്മിഷൻ, ഇവിടെ 14 വയസ്സുള്ളവരെയാണ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. പിന്നെ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കിട്ടി, അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്.
ഡാനിയൽ, കലാമണ്ഡലം എന്ന് പറഞ്ഞ വലിയൊരു ലോകമാണല്ലേ, അവിടെ എത്തിപ്പെട്ടപ്പോ അവിടുത്തെ സാഹചര്യങ്ങളും പഠിപ്പിക്കുന്ന രീതികളും ഒക്കെ എങ്ങനെയുണ്ട്?
ആ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ നല്ലൊരു നേച്ചർ ഫീലിംഗ് ആണ് ഇവിടെ, പിന്നെ ഭയങ്കര പീസ്ഫുള്ള, ഭയങ്കര കാം, ഭയങ്കര ഒന്നും സഡൻ നോയ്സസ് ഒന്നും ഇല്ല. ഇപ്പൊ പഠിക്കാൻ ഭയങ്കര ഇച്ചിരി ഈസിയാണ് ഇവിടെ, നമുക്ക് കളിക്കാനൊക്കെ നല്ല രസമാണ്. പിന്നെ ഇവിടുത്തെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ.
അപ്പൊ ഓസ്ട്രേലിയനേക്കാൾ ബ്യൂട്ടിഫുൾ ആണോ?
പിന്നെ ഇല്ല.
എന്താണ് വ്യത്യാസം തോന്നിയത് ഓസ്ട്രേലിയനേക്കാളും?
ഓസ്ട്രേലിയ ലൈക്ക് എല്ലായിടത്തും ലൈക് പ്രത്യേകിച്ച് ഡ്രൈ ആണ് അവിടെ, പക്ഷെ ഇവിടെ ലൈക് ഇവിടെ എല്ലായിടത്തും നേച്ചറാണ്, ഒരു ഒരു സ്ഥലം ഇല്ല ഡ്രൈ ഇല്ലാതെ.
അപ്പൊ വേറൊരു കാര്യം, ഡാനിയലിന്റെ സാറിനെ കുറിച്ചാണ്, അത് അദ്ദേഹം അറൽവി രാമകൃഷ്ണൻ, അദ്ദേഹം അറിയപ്പെടുന്ന ഒരു മോഹിനിയാട്ടം കലാകാരനൊക്കെയാണല്ലോ, അദ്ദേഹത്തിന്റെ കൂടെയുള്ള അനുഭവം എങ്ങനെയുണ്ട്?
എനിക്ക് ഭയങ്കര ഇൻസ്പയർഡായി, ഭയങ്കര വണ്ടർഫുൾ ആണ്, സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
ഡാനിയൽ എൽദോ എന്ന ശിഷ്യനെ കുറിച്ച് കലാമണ്ഡലത്തിലെ ഗുരുവായ ഡോക്ടർ RLV രാമകൃഷ്ണൻ എന്താണ് പറയുന്നതെന്ന് കേൾക്കാം.
അതില് പ്രധാനമായിട്ടും ഇത്തരം ഒരു പ്രൊഫഷൻ തെരഞ്ഞെടുത്ത് വരുന്ന കുട്ടികൾ വളരെ, ആൺകുട്ടികൾ വളരെ കുറവാണ്. സാധാരണ വരുന്ന കുട്ടികൾ എന്താ പറയാ, ഡിഗ്രി PG തലങ്ങൾ, UG PG ക്ലാസ്സുകളിലേക്കാണ് അധികം ആൾക്കാർ വരാറുള്ളത്. അപ്പോ ഇവിടെ 8ാം ക്ലാസ്സിലേക്കാണ് ഇപ്പം ഇപ്പം മോൻ എന്ന് പറയുന്നത് 13-11 വയസ്സാണല്ലോ.
അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്, ഇത് ഏറ്റവും പ്രായം കുറഞ്ഞൊരു കുട്ടി കൂടിയാണ്. അപ്പം എന്താണ് 11 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിക്ക് പ്രവേശനം നൽകാനുള്ള തീരുമാനത്തിന് പിന്നിൽ?
ആക്ച്വലി ഇവിടെ 8ാം ക്ലാസ് മുതൽ വിദ്യാഭ്യാസം ഉണ്ട്. അപ്പോ ഇവിടെ ഇപ്പോ ഷോർട്ട് കോഴ്സിന് അത്തരത്തിലുള്ള നിബന്ധനകൾ ഇല്ല. ഷോർട്ട് കോഴ്സ് പഠിക്കാനായിട്ട് ഇപ്പം അഭിരുചിയുള്ള ഏതാൾക്കും, ഷോർട്ട് കോഴ്സ് എന്ന് പറഞ്ഞ 6 മന്ത്സ് കോഴ്സാണ്. അപ്പോ അത് അഭിരുചിയുള്ള ഏതൊരാൾക്കും വേണമെങ്കിൽ വന്നാൽ അതിന്റെ ഫീസ് അടച്ചാൽ നമുക്ക് ഇവിടെ കലാമണ്ഡലത്തിൽ പഠിക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഡാനിയലിന് അത്തരം ഒരു സീറ്റ് കിട്ടാനുള്ള കാരണം.
അപ്പൊ ഡാനിയൽ വിദേശത്തു നിന്നുള്ള കുട്ടി ആയതുകൊണ്ട് എന്തെങ്കിലും വെല്ലുവിളികൾ ഉണ്ടായിരുന്നോ ഈ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ?
ഒരിക്കലും ഇല്ല, വളരെയധികം. ഇപ്പോ കലാമണ്ഡലത്തിലെ ഇപ്പോഴത്തെ രജിസ്ട്രാറും VC ഭരണസമിതിയും ഒക്കെ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് കലാമണ്ഡലത്തിന് ഒരു വലിയ സർവകലാശക്കപ്പുറം ഒരു ലോക നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട എല്ലാ തരത്തിലുള്ള പാഠ്യപദ്ധതികളും തയ്യാറാക്കാനും അത് ഒരു പുറം ലോകത്തേക്ക് എത്തിക്കാനും താല്പര്യമുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഡാനിയെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഡാനിയെ ആദ്യം കാണുന്നത് ഞാൻ ഓസ്ട്രേലിയൻ പരിപാടിക്ക് വരുമ്പോഴാണ്. അപ്പൊ അവിടുത്തെ കുറച്ച് കുട്ടികൾ കൂടെ ഒരു നൃത്തം എനിക്ക് ചെയ്യേണ്ടി വന്നു. അപ്പൊ ഒരു 2 ദിവസം കൊണ്ട് ഒരു ചെറിയൊരു നൃത്തം പഠിപ്പിക്കാൻ കൂട്ടത്തിൽ ഡാനിയലും ഉണ്ടായിരുന്നു. നമ്മുടെ പ്രോഗ്രാം കാണാനായിട്ട് മുൻപിൽ തന്നെ ഇരിക്കുകയും ഡാനിയല് ഇങ്ങനെ ഒരു ആഗ്രഹം മാഷിനെ പോലെ ആവണം, അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ഒക്കെ എടുക്കണം ഡാൻസിൽ എന്നുള്ളൊരു ആഗ്രഹം പങ്കുവെക്കുകയും, അങ്ങനെ അവൻ അവിടെ കല തിരഞ്ഞെടുക്കാൻ, ആർട്ട് തിരഞ്ഞെടുക്കാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. ഓസ്ട്രേലിയയിലും ആർട്ടിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ ഇത്തരം ഒരു തീരുമാനം എടുത്തപ്പോൾ ഇവിടെ റിക്വസ്റ്റ് അയക്കുകയും രജിസ്ട്രാറിന് റിക്വസ്റ്റ് അയക്കുകയും ഈ അധ്യയന വർഷം തന്നെ ആരംഭത്തിൽ തന്നെ അവർ വരികയും ഇവിടെ അഭിരുചി ടെസ്റ്റ് നടത്തി അവനെ എടുക്കുകയാണ് ചെയ്തത്.
ഡാനിയൽ എന്ന ശിഷ്യനിൽ RLV സാർ കണ്ട പ്രത്യേകത എന്താണ്?
ഈ ഒരു കുട്ടി എന്നുള്ള രീതിയിൽ എനിക്ക് അവനെ നോക്കിക്കാണുമ്പോൾ കണ്ടത് അവന്റെ ആ ഈ കലയോടുള്ള അർപ്പണബോധം, അതുപോലെ തന്നെ ഒരു ശാരീരിക ക്ഷമത. സാധാരണ ഇത്തരം കുട്ടികൾ ഇത്ര സമയം നിന്ന് പ്രാക്ടീസ് ചെയ്യില്ല, പക്ഷെ ഇവൻ നമ്മള് ഈ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ എപ്പോഴാണോ നമ്മളുടെ താളത്തിന്റെ കൊട്ടു നിർത്തുന്നത് അതുവരെ ക്ഷമിച്ച് അത് ആ താളത്തിനൊപ്പം ചെയ്യാൻ കാണിക്കുന്ന അവന്റെ ശാരീരിക ക്ഷമതയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അവനോട് തോന്നിയിട്ടുള്ള ഒരു ആ ഒരു എന്താ പറയാ അവന്റെ കഴിവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എല്ലാം മനസ്സിലാക്കി പഠിക്കാൻ എടുക്കുന്ന ഒരു ബുദ്ധി, അതിന് കാണിക്കുന്ന ഒരു വിവേകം. കാരണം ഇപ്പോ അധികം സാൻസ്ക്രിറ്റ് ശ്ലോകങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. അപ്പം കാര്യം മലയാളം അറിയുന്നുണ്ടെങ്കിലും ഒരു ഓസ്ട്രേലിയൻ സ്റ്റുഡന്റ് ആയതുകൊണ്ട് അവിടുത്തെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ സ്ലാങ്ങും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും അവന്റെ നാക്കിൽ വഴങ്ങുന്നത്. അപ്പൊ അതിനിടയിൽ ഈ സാൻസ്ക്രിറ്റ് ശ്ലോകങ്ങളൊക്കെ ഇവൻ പഠിക്കാൻ എഴുതിയെടുത്ത് പഠിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സും ഇതൊക്കെ ഒരു ഡാൻസറെ സംബന്ധിച്ചിടത്തോളം 10 ഗുണങ്ങളിൽ ഒന്നാണ്. ജവസ്ഥിരത്വം രേഖേച്ഛാ ഭ്രമരി ദൃഷ്ടി അശ്രമഹ മേധ ശ്രദ്ധ വജോഗീത പാത്രപ്രാണ ദശസ്മൃത എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകമുണ്ട്. നർത്തകർക്ക് അല്ലെങ്കിൽ നർത്തകിമാർക്ക് വേണ്ട ഒരു ഗുണമാണത്. അത് അതിലെ ഒരു സ്ഥിരത അല്ലെങ്കിൽ അശ്രാന്തം വിശ്രമമില്ലാതെ എന്ന രണ്ട് വാക്കുകൾ ഡാനിയലെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അവനൊപ്പം നിൽക്കുന്ന ഒരു വസ്തുതയാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നവരും അല്ലെങ്കിൽ അവനെ പഠിപ്പിക്കുന്ന കാണുമ്പോഴുണ്ടാകുന്ന മറ്റു ടീച്ചേഴ്സൊക്കെ അഭിപ്രായപ്പെടുന്ന ഒന്നാണത്.
ഡാനിയൽ, അപ്പം ഇനിയും ഡാൻസ് തുടർന്ന് പോകണമെന്ന് തന്നെയാണോ ആഗ്രഹം?
ആണാണ്, എനിക്ക് ഡാൻസിനോട് ഭയങ്കര താല്പര്യ.
പിന്നെ മറ്റെന്തൊക്കെയാണ് ഡാനിയൽ ചെയ്യുന്നത്? ഇച്ചിരി ഹിപ് ഹോപ്പ് ഒക്കെ ഉണ്ടെന്നൊക്കെ കേട്ടല്ലോ.
ആ, ഞാൻ ഹിപ് ഹോപ്പ്, പിന്നെ ഞാൻ വരയ്ക്കും, പിന്നെ ഈ ഒരു ഇംഗ്ലീഷ് ടൈപ്പ് ഡാൻസ് ഉണ്ട്, അതിന്റെ പേര് ബാലേ എന്നാണ്, അതും ഞാൻ ചെയ്യും. ഞാൻ ഇപ്പൊ 4th സ്റ്റേജിലെത്തി. യെസ്, അങ്ങനെ ഇരിക്കുന്നു.
പിന്നെ സിനിമ, ഒരു സിനിമ നടനും കൂടിയാണല്ലേ?
ആ, വിശുദ്ധ വാര എന്ന് പറയുന്ന ഒരു സിനിമയില് ഞാൻ എനിക്ക് ചെറിയ സീൻ റോള് കിട്ടി. നമ്മ ഷെറീഫ് ഇസേ എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന്റെ സിനിമയിലാണ്. പിന്നെ ഇവിടെ ഒരു ഹിന്ദി പടത്തിൽ എനിക്ക് ഇത് കിട്ടി, ഒരു കൺസിഡറേഷൻ കിട്ടി. സോ യെ, അങ്ങനെ ഇരിക്കുന്നു.
മൾട്ടി ടാലന്റഡ് ആയിട്ട് ആണല്ലേ, അങ്ങനെ ഒരാളാണല്ലോ. ഒരു റാപ്പ് ഒക്കെ പാടുന്ന കിട്ടല്ലോ, റാപ്പ്?
ആ, ഞാൻ എഴുതും, നാച്ചുറലി ഒക്കെ എഴുതും, എന്റെ ഫ്രീ ടൈമിലൊക്കെ ഞാൻ എഴുതും. സോ ഞാൻ മോസ്റ്റ് ഇങ്ങനെ റാപ്സ് ആണ് എഴുതണേ. നമുക്ക് ഇഷ്ടമുള്ള എഴുതാം, നമുക്ക് റൂളില്ല.
അപ്പൊ മോൻ എഴുതിയ ഒരു പാട്ടുണ്ടോ, ഒന്ന് പാടാൻ പറ്റുമോ?
ആ, പറ്റും. 1, 2. Shadows on my past, yeah, I'm sitting in the shadows. Thoughts like a heavy weight. Life in a cycle is rushing but feeling late. Dreams got a price but I can't find the change. I'm stuck in a maze where the walls rearrange. Broken mirrors show reflections of my past.
വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോഴേ സ്കൂളൊക്കെ പോകേണ്ട സമയമല്ലേ, സ്കൂളിൽ നിന്ന് ബ്രേക്ക് എടുത്തതാണോ?
അല്ല, സോ ഞാനൊരു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു അവിടെ, ഒരു ഗിഫ്റ്റഡ് ആൻഡ് ടാലന്റഡ് സ്കൂളിന്, ജോൺ കർട്ടൻ എന്നാണ് പേരുണ്ട്. സോ അപ്പോ എനിക്ക് ഇത് അഡ്മിഷൻ തന്നെ കിട്ടി. അപ്പോ കിട്ടിക്കൊണ്ട് നമുക്ക് ഇങ്ങനെ മാറിയൊക്കെ നിൽക്കാൻ പറ്റും. അപ്പൊ അവരെനിക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ തന്നു എനിക്ക്. ഞാൻ ഇവിടെ പഠിക്കാൻ തന്നെയല്ലേ വന്നത്, അപ്പൊ അവരെനിക്ക് ഇത് ഓൺലൈൻ സ്കൂൾ ആക്കി തന്നു.
അപ്പൊ ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അല്ലേ?
ആ, എനിക്ക് തുടങ്ങണ 5:30 ഏർലി മോർണിംഗിലാണ്. പിന്നെ
അപ്പൊ ഓസ്ട്രേലിയൻ ടൈമിലാണ് ക്ലാസ്?
അല്ല, സോ ഓസ്ട്രേലിയൻ ടൈം 9:10 തുടങ്ങും. ഇപ്പൊ ഇവിടുത്തെ ഒരു 6:10. സോ ഏർലി മോർണിംഗ് എഴുന്നേറ്റൊക്കെ ചെയ്യണം.
ഇത് ഓൺലൈൻ ക്ലാസ്സിനുള്ള പെർമിഷൻ എങ്ങനെ കിട്ടി?
അത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് അത് തരേണ്ടത്. പിന്നെ ഈ ആർട്സ് തന്നെയാണ് പുള്ളി തെരഞ്ഞെടുത്തത്, അതുകൊണ്ട് ഇതും റിലേറ്റ് ആർട്സ് ആണല്ലോ. അപ്പൊ അങ്ങനെ രണ്ടും കൂടെ ക്ലബ് ചെയ്ത് പോവാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്തു, അങ്ങനെ ചെയ്തു തരാം. അപ്പൊ ഇവിടുത്തെ ഓൺലൈനിൽ അവിടുത്തെ എഡ്യൂക്കേഷൻ ഓൺലൈൻ തരാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് അവിടുന്ന് പെർമിഷൻ കിട്ടിയിട്ടാണ് വന്നത്.
അപ്പം എങ്ങനെയാണ് ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഡാനിയലിനുള്ള പിന്തുണ ഓസ്ട്രേലിയൻ മലയാളികളുടെ ഇടയിൽ നിന്ന്?
ഓ, എല്ലാരും വലിയ രീതിയിലുള്ള കൺഗ്രാറ്റ്സ് ആണ് തരുന്നത്, അതാണ് വലിയ സന്തോഷമുണ്ട്.
ഡാനിയൽ, അപ്പോൾ SBS മലയാളം ശ്രോതാക്കളോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി.
താങ്ക് യു വെരി മച്ച്.
കേരള ചരിത്രത്തിൽ പേര് ചേർക്കപ്പെട്ട ഡാനിയൽ എൽദോ എന്ന ഓസ്ട്രേലിയൻ മലയാളി കുട്ടിയെക്കുറിച്ചാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഓസ്ട്രേലിയയിൽ നിന്നുള്ള മലയാളം പോഡ്കാസ്റ്റുകൾ കേൾക്കാൻ SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റുകൾ കേൾക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിലും SBS മലയാളം പോഡ്കാസ്റ്റുകൾ കേൾക്കാവുന്നതാണ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.